ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी। थैंक यू। ओम नमः शिवाय।
തൻ പുരുഷനാണെങ്കിൽ പുരുഷനാണ്, പശുവാണെങ്കിൽ പശുവാണ്, സ്ത്രീയാണെങ്കിൽ സ്ത്രീയാണ്. ഇത്തരത്തിൽ പൂർവ സൃഷ്ടിയെ സ്മരിച്ചുകൊണ്ട് വീണ്ടും ജന്മം, അത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു, പുനർജന്മം. പക്ഷെ പൂർവ സൃഷ്ടിയെ അനുഭവിച്ചുകൊണ്ടുള്ള പുനർജന്മം, സാധാരണ മരണം അങ്ങനെയല്ല, അവിടെ പൂർവ സൃഷ്ടിയെ അനുഭവിക്കാതെയുള്ള, സ്മരിക്കാതെയുള്ള ജന്മമാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തി മരണം തന്നെ ഒരു സംശയം. സുഷുപ്തിയിൽ ഈ ശരീരത്തോടുള്ള എല്ലാ ബന്ധവും വിട്ടു. മരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തോടുള്ള ബന്ധം വിടുന്ന അല്ല, വേറെന്താ മരണം? സുഷുപ്തിയിലും ആ ബന്ധം, സുഷുപ്തിയിലാരും ആ ബന്ധത്തെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഈ ബന്ധമുണ്ടാകും. കല്പം അന്തത്തിൽ എല്ലാം വിലയിച്ചു, എല്ലാം അവസാനിച്ചു, പക്ഷേ അടുത്ത കല്പത്തിൽ വീണ്ടും ഈ ബന്ധമുണ്ടാകും. അപ്പോ ഇതാരാ ഉണ്ടാക്കുന്ന ജീവൻ തന്നെ? ഇതൊക്കെ ഉണ്ടാക്കാൻ ജീവൻ എവിടുന്ന അറിവുണ്ടായി? പൂർവജന് കല്പത്തിലെ അറിവ്. ആ അറിവുകൊണ്ട് പുതിയ ശരീരത്തിലേക്ക് അവൻ താതാന്മ്യം പ്രാപിക്കുന്നു. അത് തന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോ അവനും എന്ത് ചെയ്യുന്നു? ആ പൂർവ്വ ശരീരത്തെ വിട്ട് സൃഷ്ടിയിലേക്ക് പോയിരുന്നെങ്കിലും വീണ്ടും ജാഗ്രതയിലേക്ക് വന്നു, വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു. അവിടെ കല്പത്തിന് ശേഷം സ്വീകരിക്കുന്നത് വേറെ ശരീരമാണല്ലോ, സുഹൃത്തിക്ക് ശേഷം സ്വീകരിക്കുന്നത് അതേ ശരീരമാണല്ലോ എന്നും സംശയിക്കരുത്. സുഹൃത്തിക്ക് മുമ്പുണ്ടായിരുന്ന ശരീരമല്ല സുഹൃത്തിക്ക് ശേഷം സ്വീകരിക്കുന്നു. ശരീരം മാറുന്നു, ശരീരം പ്രതിക്ഷണം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിക്ഷണം പരിണമിക്കുന്നതിന് ഒരു ക്ഷണത്തിന് അടുത്ത ക്ഷണം നിൽക്കാൻ പറ്റത്തില്ല. ആ പരിണാമത്തിന്റെ വേഗതയും സഹജമായ ഭാവവും കൊണ്ട് പരിണാമ ഭേദത്തെ നമുക്കറിയാൻ പറ്റില്ല. ഇന്നലത്തെ ഞാൻ അല്ല ഇന്നറിയാൻ പറ്റുന്നില്ല, മറിച്ച് ഇന്നലത്തെ ഞാൻ തന്നെയാണെന്ന് എന്ന് ശരീരാഭിമാനത്തോടുകൂടി അതിനെ തന്നെ അറിയുന്നു. വാസ്തവം അതല്ല, ഇന്നലത്തെ ഞാനല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അതിനും വൃദ്ധനായി ഉണർന്നു കഴിഞ്ഞു, അങ്ങനെ സംഭവിക്കും. യുവാവായി അല്ലെങ്കിൽ ബാലനായി ഇതെല്ലാം സംഭവിക്കും. ഇവിടെ രണ്ടും ഒരുപോലെ സ്വബുദ്ധിസ്ഥം. ഇതിനെന്താ ബന്ധപ്പെടുത്തുന്നത്? സുഹൃത്തിയിൽ അവിടെ ഏകീഭവിച്ചു, രണ്ടിനെയും ബന്ധപ്പെടുത്താൻ ഒന്നുമില്ലല്ലോ. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? എങ്ങനെ ബന്ധപ്പെട്ടു? സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ അഹംബോധം വന്നു? എങ്ങനെ ഇതം ബോധം വന്നു? അതിന്റെ സംസ്കാരം ഇവിടെ ഒളിഞ്ഞിരുന്നു. അതിന് പറയുന്നു അജ്ഞാനമെന്ന് നമുക്കറിയാൻ വയ്യ. അജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരർത്ഥമുണ്ട്, നമുക്കറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് നമുക്കറിയാൻ വയ്യ? അത് ഈശ്വരന്റെ നിയമം. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ ഈശ്വരനെ അറിയാം, ജീവൻ അറിയാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ദേവതകൾ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു, ശരീരങ്ങളിലേക്ക് പ്രവേശിച്ചു. കല്പത്തിൽ നിന്നും അടുത്ത കല്പത്തിലേക്ക് പ്രവേശിക്കുന്നു, സുഷുപ്തിയിൽ നിന്നും അടുത്ത ജാഗ്രതത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ. പുറസൃഷ്ടി അനുഭൂതം പ്രാണധാരണ ആത്മാനമേവ സ്മരന്ത്യാഹ അനേന ജീവേന ആത്മനേതി പ്രാണധാരണ കർത്ര ആത്മനേതി വചന സ്വാത്മനോ അംബ്യതിരിക്തേന ചൈതന്യ സ്വരൂപ തയ അവിശിഷ്ടേന ഇത്യദർശയതി. ജന്മം എന്ന് പറയുന്നു പ്രാണധാരണ. എവിടെ സംഭവിക്കുന്ന പ്രാണധാരണ? ഈ ശരീരത്തിൽ. മരണം എന്ന് പറയുന്നത് പ്രാണമോചനം. എവിടെ നിന്ന്? ഈ ശരീരത്തിൽ നിന്ന്. അതാണ് അവിടെ പ്രാണധാരണം എന്ന് പറയുന്നത്. അവിടെ സ്മരിക്കുന്നത് ആഹ അനേന ജീവനത, ഞാൻ ഈ ജീവഭാവത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് പറയുന്നുണ്ടല്ലോ, ജീവൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിലും പറയുന്നുണ്ട് ഓരോ ജീവനും എന്താണ്, ഞാനിതാ ഈ ശരീരത്തിൽ, ഞാനിവിടെ, ഞാൻ ഇതായി തന്നെ ഇരിക്കുന്നു എന്ന് ചിലപ്പോൾ പറയാം, ഞാനിതാ ഈ ശരീരമായിരിക്കുന്നു. എന്തായാലും തന്റെ സാന്നിധ്യം ഈ ശരീരത്തിൽ അവൻ അറിയുന്നു. അത് പൂർവ്വകൽപ്പത്തിൽ നിന്ന് ഈ കൽപ്പത്തിൽ വന്നറിയുന്നു, പൂർവ്വ ജാഗ്രതത്തിൽ നിന്ന് ഈ ജാഗ്രതത്തിൽ വന്നു അറിയുന്നു. പ്രാണധാരണ കടത്ര ആത്മന ഇതി വചന സ്വപ്ന അഭ്യതിരിക്തേന ശരീര ചൈതന്യ സ്വരൂപതയാണ്. ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ചൈതന്യ സ്വരൂപം തന്നെ സ്വാത്മാവിൽ നിന്ന് അവ്യതിരിക്തമാണ്. പക്ഷെ അവിടെ ഈ അജ്ഞാനം കൊണ്ട് പ്രാണധാരണം കർത്തൃത്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു. അനുപ്രവിശ്യ തേജോപന്നഭൂതമാത്ര സംസർഗേണ ലബ്ധ വിശേഷ വിജ്ഞാന സതി നാമച രൂപം ച നാമരൂപ വ്യാകരമാണ്. അങ്ങനെ അനുപ്രവേശിച്ചിട്ട് തേജോപന്ന ഭൂതമാത്രം കൊണ്ട് ബന്ധം കൊണ്ട് ഭൂതമാത്ര സംസർഗേണ ലബ്ധ വിശേഷ വിജ്ഞാന, അതാണ് ജീവന്റെ ഈ അവസ്ഥ. ജീവന്റെ അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? ലബ്ധ വിശേഷ വിജ്ഞാന. ഇവിടെ അവന് വിശേഷ വിജ്ഞാനം, ഞാൻ നീ പ്രപഞ്ചം ബന്ധം മോക്ഷം എല്ലാത്തിനും അറിയുന്നതാണ് വിശേഷ വിജ്ഞാനം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്ന? ഭൂതമാത്ര സംസർഗം കൊണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഭൂതമാത്രകൾ, പഞ്ചഭൂതമാത്രകൾ, അതിന്റെ സംസർഗം ബുദ്ധിരൂപത്തിലുള്ള സംബന്ധം. നമ്മുടെ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇതിനെല്ലാം അറിയുന്നു. ഈ ജീവൻ വിശേഷ വിജ്ഞാനമുള്ളവനായിത്തീരുന്നു. സ്വരൂപ വിജ്ഞാനം നശിക്കുന്നു. സ്വരൂപ വിജ്ഞാനം വിശേഷ വിജ്ഞാനം. ഭൂതസംസർഗം കൊണ്ടുണ്ടാകുന്നതാണ് വിശേഷ വിജ്ഞാനം. സ്വരൂപ വിജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു. അപ്പോൾ ജീവന വിശേഷ വിജ്ഞാനമുള്ളവനായിത്തീരുന്നു. നാമചരൂപഞ്ച നാമരൂപ വ്യാകരവാണി വിസ്പഷ്ടം ആകരവാണി അസൗ നാമ അയം ഇതം രൂപ ഇതി വ്യാകുതിയാം. അവൻ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്നു, ആത്മാവിനെ വിസ്മരിക്കുന്നു. ആ നാമരൂപങ്ങളെ ഗ്രഹിക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ ഗ്രഹിക്കുന്നു? സൃഷ്ടിയിലൂടെ കടന്നുപോയി മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് സൃഷ്ടി? ആരാണ് സൃഷ്ടിച്ചത്? എങ്ങനെ ഇത് സൃഷ്ടമായി? സൃഷ്ടിയിലെത്താൻ ആരാണ്? അത് അദ്വൈതത്തിനൊരു പ്രധാന ചോദ്യമാണ്. താൻ ആരാണ്? അത് സൃഷ്ടിയെ വർണ്ണിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നു. സൃഷ്ടിയിൽ നിന്ന് മാറി നിന്നിട്ടല്ല, സൃഷ്ടി കണ്ടുകൊണ്ട് തന്നെ ഗ്രഹിക്കുക ഈ സൃഷ്ടിയിൽ താൻ ആരാണ്, ഈ സൃഷ്ടിയിൽ തന്റെ ഭാഗം എന്താണ്. തന്റെ ഭാഗം ജീവഭാവമാണ്. ജീവഭാവത്തിൽ ഇത് സംഭവിച്ചു, അനുപ്രവേശം സംഭവിച്ചു. അങ്ങനെ അതിലൂടെ അവനെ അദ്വൈതത്തിലെത്തിക്കുന്നു. അനുപ്രവേശത്തിൽ വന്ന ഈ ജീവഭാവം പരമാർത്ഥത്തിൽ അനുപ്രവേശത്തിന് കാരണമായിരിക്കുന്ന ആ സത്വമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. നിസ്പഷ്ടമാകരവാണി അസോ നാമ അയം ഇതം രൂപ. ഇതെല്ലാം നമ്മുടെ ഈ ജാഗ്രതയിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അദ്വൈതത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ പൂർണ്ണമായി അവഗണിച്ചിട്ടല്ല, പ്രപഞ്ചത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രപഞ്ച വിശദീകരണത്തിലൂടെ ബോധിപ്പിക്കുന്നു. പക്ഷെ പ്രപഞ്ചത്തിന്റെ വിശദീകരണം അദ്വൈതബോധത്തിന് ആവശ്യമുള്ള മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ചെയ്യുന്നില്ല. പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഭൗതികത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രപഞ്ചത്തെ പറയുന്നു, ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് പ്രപഞ്ചത്തിന്റെ പഠനം എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം ചെയ്യും, അതിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഈ രീതി പറയുന്നത്. ഇവിടെ ജീവൻ സാധാരണ ജീവഭിന്നമായ സർവവിഷയങ്ങളെയും ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, മനനം ചെയ്യുന്നു, അതിനെ സംബന്ധിച്ച നിഗമനങ്ങൾ ലഭിച്ചു. അദ്വൈതം ഇവിടെ എന്താ ബോധിപ്പിക്കുന്നത്? ജീവൻ ജീവനെ കുറിച്ച് ചിന്തിക്കുക, ജീവനെ കുറിച്ച് മനനം ചെയ്യുക, ജീവനെ കുറിച്ചുള്ള നിഗമനത്തെ എത്തിച്ചേരും. അപ്പൊ ജീവഭാവം എന്ന് പറയുന്നത് സൃഷ്ടിയിലൂടെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ജീവനെ കുറിച്ചുള്ള മനനത്തിന് സൃഷ്ടിയെക്കുറിച്ചുള്ള മനനം ഒഴിവാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സൃഷ്ടിയെ പ്രതിപാദിച്ചുകൊണ്ട് ജീവനെ കുറിച്ച് മനനം ചെയ്യുന്നത്, സൃഷ്ടിയിലൂടെ മനസ്സിലാക്കുക. അല്ലാതെ പ്രപഞ്ചത്തെ പൂർണ്ണമായും നിഷേധിച്ചിട്ട് മാത്രമല്ല ജീവനെ വെളിപ്പെടുത്തുന്ന ശ്രുതി അങ്ങനെ വിശദീകരിച്ചുകൊണ്ടും കൂടെയാണ്. ഇവിടുന്ന് അനേന ജീവേന ആത്മനാനുപ്രവിശ്യ നാമരൂപ വ്യാകരമാണ്. ജീവരൂപത്തിൽ പ്രവേശം ചെയ്തു നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു, അതിനുവേണ്ടി അത് ചെയ്തു. പിന്നെ ഇവിടെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കും, നനുനയുക്തവിധം അസംസാരണ്യാഹ സർവജ്ഞായ ദേവതായ ബുദ്ധിപൂർവകം അനേക ശതസഹസ്ര അനർത്ഥാശ്രയം ദേഹം അനുപ്രവിശ്യ ദുഃഖം അനുഭവിഷ്യാമീതി സങ്കല്പൻ നമ്മ അനുപ്രവേശിച്ച സ്വാതന്ത്ര്യ സതി. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഇതെന്താണോ അസംസാരിയാണോ സർവജ്ഞനാണ് ഈ ദേവത. അങ്ങനെ സർവജ്ഞനായിരിക്കുന്ന, നിത്യമുക്തനായിരിക്കുന്ന, അസംസാരിയായിരിക്കുന്ന ഈ ദേവത സ്വയംബോധത്തോടുകൂടി ബുദ്ധിപൂർവ്വം അനേക ശതസഹസ്ര അനർത്ഥാശ്രയം, ഇവിടുത്തെ അനർത്ഥങ്ങളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ വയ്യ, അങ്ങനെ അനേകമായ അനന്തമായ അനേക ശതസഹസ്ര അനർത്ഥങ്ങളുടെ ആശ്രയമായിരിക്കുന്ന ഈ ദേഹം അതിനനുപ്രവേശിച്ച് അതിലേക്ക് പ്രവേശിച്ചു എന്ന് പറയും. ഈ ദേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെയും പശു പക്ഷിയാദികളുടെയും എല്ലാം ദേഹത്തിൽ അത് പ്രവേശിച്ചു എന്ന് പറയും. ഇതെന്തിനു വേണ്ടി? ദുഃഖം അനുഭവിക്കാമി എന്നിട്ട് കരുതുന്നു ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. നിത്യമുക്തനായിരിക്കുന്നവൻ എന്തിനു ഈ ദേഹത്തിലെല്ലാം അനുപ്രവേശിച്ച് എന്തിനീ ദുഃഖത്തെ അനുഭവിക്കണം? ഇത് സങ്കല്പനം, എങ്ങനെ സങ്കല്പിക്കുക? അനുപ്രവേശം വീണ്ടും ജീവനാത്മന ജീവരൂപത്തിൽ ഈ ശരീരത്തിൽ പ്രവേശിക്കുക, ഇതെല്ലാം എന്തിനു? സ്വാതന്ത്ര്യ സ്ഥിതി സർവജ്ഞനാണല്ലോ, സർവശക്തനാണല്ലോ, കേവല നിത്യമുക്തനാണല്ലോ, ചിസ്വരൂപനാണല്ലോ. അങ്ങനെയുള്ള ആ ചിതാത്മാവ് എന്തിന് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നു? എന്തിനീ സംസാരം? സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ദേവൻ എന്തിനീ നശിച്ചവനെ സൃഷ്ടിച്ചു, എന്തിനിങ്ങനെ സൃഷ്ടിച്ചു? സാധാരണ ചോദിക്കുന്നതല്ലേ. അത് തന്നെ ഇവിടെയും ചോദിക്കുന്നു. ഇതിന്റെ ആവശ്യം തോന്നുന്നു ഈ സൃഷ്ടിയുടെ. ഇതെന്തിനും മറ്റാരെങ്കിലും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി സ്വയം സ്വീകരിച്ചിരിക്കുകയാണ്. അനുപ്രവിശ്യ എന്തിനു ഈ കഷ്ടതയിലേക്ക് വന്നു? നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് സ്വയം ദുഃഖത്തെ എന്തിനു സ്വീകരിച്ചു? നിത്യമുക്തമായൊരു ചോദ്യമാണ് പറയുന്നു. നിങ്ങളുടെ ചോദ്യം ശരിയാണ്, സത്യമേവും. കുറച്ചത് ഈ ശരിയുണ്ട്, പൂർണ്ണമായി ശരിയാണ്. നിത്യമുക്തനായ ഈശ്വരൻ ഇതിലേക്ക് വന്നു എന്ന് പറയുന്നതിന് കുറച്ചൊരു കഴമ്പുണ്ട്. യതി സേനൈവ അവകൃതേന രൂപേണ അനുപ്രവിശേയം ദുഃഖ അനുഭവേയം ഇതി വിധിച്ച സങ്കല്പം. നിങ്ങൾ ഇവിടെ തെറ്റായി ധരിച്ചിരിക്കുന്നു. ഈ സർവജ്ഞനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ജീവൻ സ്വയം, സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ഈശ്വരൻ ജീവഭാവത്തിൽ സ്വയം അനുപ്രവേശിച്ചു. ജീവനായി, സർവജ്ഞൻ ജീവനായി, സർവശക്തൻ ജീവനായി. സർവജ്ഞൻ സർവശക്തവും എല്ലാം നഷ്ടപ്പെട്ടു, നിത്യമുക്തത നഷ്ടപ്പെട്ടു എന്നൊന്നും കരുതല്ല. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നവൻ എന്നും അങ്ങനെ തന്നെയിരിക്കും. നിത്യമുക്തനായിരിക്കുന്നവൻ എന്നും നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അവന് ബന്ധനമില്ല, അവനങ്ങും പ്രവേശിച്ചിട്ടുമില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല. സ്വയം അപകൃത്യേണ രൂപേണ, ഈ ഒരു മാറ്റവും വരാത്ത സ്വസ്വരൂപത്തിൽ സ്വത്വം അപരോക്ഷമായി അത് സദാ പ്രവേശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇതെല്ലാം അനുപ്രവിശേയം. അവനങ്ങനെ കരുതുന്നില്ല, ഞാനിത് അനുപ്രവേശിക്കുന്നു, ഞാൻ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നു, അതൊന്നും അവൻ കരുതുന്നില്ല. എന്നാ സങ്കല്പവതി, സങ്കല്പിതവതി, അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അവിടെയില്ല. പരമാത്മാവ്, നിർഗുണനായ പരമാത്മാവ് എങ്ങനെ സഗുണമായ സൃഷ്ടിക്ക് കാരണക്കാരനായി? ആ ചോദ്യത്തിന് വേറെ രീതി ചോദിക്കുന്നു, പറയുന്നു അങ്ങനെ കാരണക്കാരനായിട്ടില്ല, നിർഗുണം നിർഗുണമായി തന്നെ ഇരിക്കുന്നു, അതിന് സംഭവിച്ചിട്ടില്ല. സംസാരം ആത്മാവിന് സംഭവിച്ചിട്ടില്ല. പിന്നെന്തിനാ സംസാരത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നു? അതിന്റെ ആവശ്യമില്ല, വ്യാകുലതയുടെ ആവശ്യമില്ല. അത് ആത്മാവിന് സംഭവിച്ചിട്ടില്ല, അത് അസംസാരിയായി തന്നെ സ്വയം അപകൃതേന രൂപേണ അത് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇതൊക്കെ സംഭവിച്ചതോ? സംഭവിച്ചതാ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനല്ല. പതന്തഹി പിന്നെങ്ങനെയാണ് ജീവനാത്മന അനുപ്രവേശിച്ചു വെച്ചത്? ഇവിടെ പ്രത്യേകം പറയുന്നു പരമാത്മഭാവത്തിലല്ല അനുപ്രവേശം നടത്തിയ, ജീവഭാവത്തിൽ മായ കൊണ്ട് സംഭവിച്ച ഒരു രൂപാന്തരം, അതാണ് അനുപ്രവേശം. അത് അനുപ്രവേശം മായാമയമാണ്, പരമാർത്ഥമല്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അജ്ഞാനകാര്യമായ ജീവന്റെ അനുപ്രവേശത്തിൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് അദ്വൈതത്തിന്റെ സവിശേഷം. എന്തെങ്കിലും സംഭവിച്ചു, അഴുക്ക് പറ്റി കുളിക്കുക എന്ന് പറയേണ്ടത്, അതാണ് ദ്വൈത സമ്പ്രദായം. നിങ്ങൾ കഴുക്ക് പറ്റിയിരിക്കുന്നു, നിങ്ങൾ കുളിച്ചു കൊടുത്തിയാൽ നിങ്ങളുടെ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാക്കും എന്ന് പറയുന്നു. അത് പറയുന്നതനുസരിച്ച് പറ്റും, കുളിച്ചാലും പറ്റും, കുളിച്ചില്ലെങ്കിൽ അഴുക്ക് ദുർഗന്ധത്തെ ഉണ്ടാകും. ഇവിടെ അതല്ല പറയുന്നത്, അഴുക്ക് പറ്റിയിട്ടേ പത്മപത്ര വിവാംബസ ആത്മാവിലൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് അദ്വൈതം എളുപ്പമായിരിക്കുന്നത്, ഗ്രഹിക്കുന്നവന് തന്നെ ആയാസമായിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അനായാസവും ലളിതവുമായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ആശങ്കകളും ഭയവും എല്ലാം ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനെന്താ, എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഒരുപാട് അഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷത്തോടുകൂടിയാണ് ആശങ്കത്തിൽ വന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ പറയുന്ന ഇവിടെ ഒന്നുമില്ല, ഇതിനൊന്നും ഒരു കാര്യമില്ല, ബന്ധമില്ല, മോക്ഷമില്ലെന്ന് പറയും. ആശ്രമത്തിലാണ് പറയും. ഞാൻ പറയുന്നില്ല, ഇന്നൊരാളിനോട് പറഞ്ഞു ഇങ്ങനെ അദ്വൈതം പഠിച്ചു പോയ ആശ്രമത്തിൽ ആൾക്കാർ കുറയുന്നു. എന്തോ കുറ്റമല്ല, ശങ്കരാചാര്യരുടെ തകരാറാണ്. അനേന ജീവേനാത്മന, അങ്ങനെ പറയുന്ന സത്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. സത്യത്തെ അനായാസമായി ബോധിപ്പിക്കാൻ പറയും. അത് അതിന് അതൊന്നും ലൗകികമായ ഒന്നുമായിട്ട് ഭൗതികമായ ഒന്നുമായിട്ടും അത് സന്ധി ചെയ്യുന്നില്ല. തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തുന്നു. അപ്പൊ അതിനെ വ്യവഹാരമായി നമ്മൾ കൂട്ടിക്കൊഴിക്കരുത്. വ്യവഹാരം അതുമായിട്ട് ബന്ധമുണ്ട്. വ്യവഹാരമാണവന്റെ സ്വഭാവവും രീതി സംസ്കാരവും സാഹചര്യവും അനുസരിച്ച് പോകും. അതിന് തത്വവുമായിട്ട് ബന്ധമില്ല. തത്വദൃഷ്ടി അതാണ് ശ്രുതി നമുക്ക് തരുന്നത്. വ്യവഹാരം ജീവിതം അത് അവനവന്റെ സംസ്കാരം അനുസരിച്ച്, ചുറ്റുപാടനുസരിച്ച്. അതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ഇവിടെ തത്വത്തെ വെളിപ്പെടുത്തും. ഇങ്ങനെയാണ് തത്വം, അനായാസമാണ്, അപരോക്ഷമാണ്, സാക്ഷാത്താണ് എന്ന് പറയും. അനേന ജീവനാത്മനാനുപ്രവിശ്യം. അപ്പോ തത്വത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തിന് നിർഗുണമായ പരമപവിത്രമായിരുന്ന ഈ ആത്മാവ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി? എന്തിനീ ബന്ധത്തിൽപ്പെട്ടു? എന്തിനീ ഭാവത്തെ പ്രാപിച്ചു? പറയുന്നു അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അതിന് സംഭവിച്ചിട്ടില്ല, അവിടെ അത് സംഭവിച്ചിട്ടില്ല. സ്വീന അപകൃത എന്ന രൂപേണ, അപകൃതമായ രൂപത്തിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇതൊക്കെ സംഭവിച്ചത് അതിനല്ല, ബന്ധമില്ല, മോക്ഷമില്ല. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല. അതിനെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് പരിതപിക്കേണ്ട കാര്യമില്ല. പറയുന്നു ആ ബന്ധത്തിൽ പെട്ടില്ലല്ലോ, പിന്നെ അത് എന്തിനു ബന്ധത്തെ സ്വീകരിച്ചു എന്നതിന് ചോദിക്കുന്നു. എന്തിനത് ബന്ധത്തിൽപ്പെട്ടു എന്നാ ചോദിക്കുന്നു. ബന്ധത്തിൽപ്പെടാത്തതിനെ കുറിച്ച് അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നില്ല. യതി സ്വീനാകൃതി എന്നൊരു വിനാനുപ്രവിശ്യയും ദുഃഖാനുഭവേയും വിധിജ സങ്കല്പിതവതി ജ്ഞത്യവും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കഥം ദൃഹിയാനേന ജീവനാത്മനാനുപ്രവിശ്യം. ഇതെല്ലാം ഈ ജീവതലത്തിലാണ് മനസ്സിലാകുന്നല്ലോ. ഇത് ഒന്ന് പരമാർത്ഥ തത്വം, മറ്റൊന്ന് വ്യാവഹാരികമായ കാര്യം. ഇതിന്റെ മധ്യത്തിലാണ് തത്വം നില എന്ന് പറയുന്നത്. തത്വം നിലയിൽ നിന്നുകൊണ്ട് രണ്ടിനെയും കാണും. പരമാർത്ഥം എന്താണ്, വ്യവഹാരം എന്താണ്, അനുഭവം എന്താണ്, സത്യം എന്താണ്, മിഥ്യ എന്താണ്, തത്വത്തിൽ നിന്നുകൊണ്ട് കാണും. അപ്പൊ സംശയം വരത്തില്ല, വൈരുദ്ധ്യം വരത്തില്ല. ഇതിന്റെ രണ്ടിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ വൈരുദ്ധ്യം വരും. മിഥ്യയുടെ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കുഴപ്പമാണ്. സത്യം ഏത്, മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മിഥ്യയ്ക്ക് നേരെ വിപരീതമായ സത്യം, അവിടെ നിന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാവത്തില്ല. മറിച്ച് തത്വം നിലയിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. തത്വം നിലയെന്ന് പറയുന്നത് എന്താണ്? ഇതിനെ സമന്വയിപ്പിക്കുന്നതാണ്. ഈ സത്യം എന്ന് പറയുന്നതിനെയും നിത്യം എന്ന് പറയുന്നതിനെയും സമന്വയിപ്പിക്കുന്നതാണ് തത്വം എന്നല്ല. ബന്ധത്തെയും മോക്ഷത്തെയും മനസ്സിലാക്കി തരുന്നതാണ്. പരമാർത്ഥത്തെയും വ്യവഹാരത്തെയും മനസ്സിലാക്കി തരുന്നതാണ് തത്വനില. അദ്വൈതം മനസ്സിലാക്കുന്നത് തത്വനിലയിൽ നിന്നുകൊണ്ടായി. അപ്പോ ഈ തരം സംശയങ്ങൾ, ആശങ്കകൾ, ഭയം, ഇതെല്ലാം അവിടെ ഇല്ലാതാവും. അല്ലെങ്കിൽ എന്താണോ സത്യത്തിൽ നിന്ന് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മിഥ്യയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. മിഥ്യയിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പിടികിട്ടത്തില്ല, ആശയക്കുഴപ്പമാണ്. ഇതെങ്ങനെ ശരിയാകും? അതല്ല, ഇതിന് രണ്ടിനെയും എന്താണ് സമന്വയിപ്പിക്കുന്നതാണ് തത്വം എന്ന് പറയുന്നത്. ആ തത്വം നിലയിൽ അദ്വൈതത്തിൽ വൈരുദ്ധ്യം ഇല്ലെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാകും, ആശയക്കുഴപ്പം ഉണ്ടാകും. അപ്പോൾ ആ ഭക്ഷ്യകാരൻ അതിനെ വിശദീകരിക്കുമ്പോൾ ആ തത്വത്തിന്റെ നിലയിലാണ്. അവിടെ ക്ലേശങ്ങളില്ല. തത്വം നിലയിൽ നിന്ന് കാണുമ്പോൾ ഇത് അനായാസമാണ് ഈ തത്വത്തെ ഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള ആശങ്കയും മനസ്സിൽ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ തത്വനിലയുടെ അതാണ് തത്വനിഷ്ഠ എന്നെല്ലാം പറയുന്നത്. ശബ്ദത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ശബ്ദത്തിലാണ് നമ്മൾ വ്യത്യാസത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ വരുന്നു അനേന ജീവൻ ആത്മനാനുപ്രവേശ്യ പറഞ്ഞത്, ജീവഭാവത്തിലാണ് അനുപ്രവേശം, പരമാർത്ഥ ഭാവത്തിലല്ല. അപ്പോൾ അനുപ്രവേശത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു, പരമാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ജീവോഹി നാമ ദൈവതായ ആഭാസം മാത്രം. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ആ ദേവതയിലെ ഒരു പ്രതീതി, അച്ചുസമുദ്രത്തിലെ ഒരു തരംഗം, അതാണ് ജീവൻ എന്ന് പറയുന്നത്. ആ തരംഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആ സമുദ്രത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു തരംഗത്തിൽ ഉത്പത്തി നാശങ്ങൾ ഉണ്ടായതുകൊണ്ട് സമുദ്രത്തിൽ ഉത്പത്തി നാശം ഉണ്ടായോ? ഉണ്ടായില്ല. ഈ തരംഗമാണ് ഇവിടെ അസ്വസ്ഥമാകുന്നത്, തരംഗമാണ്, സമുദ്രമല്ല. ആ സമുദ്രത്തിന്റെ ഒരംശം മാത്രമേ ആകുന്നു തരംഗം. അതാണ് ജീവനാമ ദേവതയായ ആഭാസം മാത്രം. അത് കേവല പ്രതീതി മാത്രം. ജലത്തെ സംബന്ധിച്ചത് പ്രതീതി മാത്രമാണ്. ജലം എന്നുള്ള നിലയ്ക്ക് എന്താണ്? തരംഗവും ജലം തന്നെ. ജലത്തിന് അങ്ങനെ ഒരു പക്ഷഭേദമില്ല, ഞാൻ വേറെ. സമുദ്രത്തിന് അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ വേറെ, തരംഗം വേറെ. രണ്ടും അതേ ജലം തന്നെ, ഒരേ ജലം തന്നെ. ഇവിടെ എന്താണ്? ഒരേ സംവിത്, ഒരേ സംവിത് സമുദ്രം, അതിലെ ഒരു തരംഗം. അതാണ് ഈ പറയുന്ന ആഭാസം, പ്രതീതി. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മൊത്തം സംയത്തിലേക്കും ആരോപിക്കരുത്. അത് സ്വതന്ത്രമായി, നിത്യമുക്തമായി, അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ നേരത്തെ ചോദ്യം എന്താണ്? ബുദ്ധിപൂർവം, മനഃപൂർവം ഇങ്ങനെ ഒരു സംസാരത്തെ സ്വീകരിക്കുക, സ്വീകരിച്ചിട്ട് ദുഃഖത്തെ അനുഭവിക്കുക, പിന്നെ ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെന്നറിയുന്നതാണ് തത്വബോധം. അങ്ങനെ സംശയിക്കാമോ എന്ന് ചിന്തിക്കുമ്പോൾ, അങ്ങനെ സംശയിക്കാൻ പാടില്ലല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംശയത്തിനും ഭ്രമത്തിനും നിൽക്കുന്നു. അതിന്റെ മറുമരുന്നാണ് തത്വബോധം എന്ന് പറയുന്നത്. തത്വബോധത്തിൽ വരുമ്പോൾ ആ സംശയങ്ങളില്ലാതാകും, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ആശങ്കകൾ ഒന്നും എല്ലാം ഇല്ലാതാകുന്നു. അത് വിശദീകരിക്കുന്നു. ബുദ്ധ്യാദിഭൂതമാത്ര സംസർജനിത ആദർശൈവ പ്രവിഷ്ട പുരുഷപ്രതിബിംബോ ജലാധിഷിവ ച സൂര്യാദി. ഒരേ കാര്യം തന്നെ പലതരത്തിൽ പല ഭാവത്തിൽ വ്യാഖ്യാനിക്കുന്നു. കാരണം ഭാഷകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ശ്രോതാവിനെ തത്വനിഷ്ഠനാണ്. അവൻ ഈ സത്യത്തെയും മിഥ്യയും തിരിച്ചറിയുക, തത്വബോധത്തിൽ നിന്നുകൊണ്ട് സത്യമിഥ്യകളെ സംബന്ധിച്ചുള്ള സംശയത്തിൽ നിന്ന്, വിപരീയത്തിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടും. അതിന് പറയുകയാണ്, പല പല ദൃഷ്ടാന്തം. വീണ്ടും കണ്ണാടിയുടെ ദൃഷ്ടാന്തം പറയുകയാണ്. ബുദ്ധ്യാദിഭൂതമാത്ര സംസർഗജനിത, ബുദ്ധ്യാദിഭൂതമാത്ര സംസർഗം കൊണ്ടുണ്ടായ, അതാണ് ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് ഭൂതമാത്രകളാണ്, പഞ്ചഭൂത തന്മാത്രകൾ കൂടി ചേർന്നാണ് ബുദ്ധി. അതിന്റെ ബന്ധമുണ്ടായി, അതിന്റെ ബന്ധം കൊണ്ടുണ്ടായി. എങ്ങനെ? ആദർശ ഇവ പ്രവിഷ്ട പുരുഷപ്രതിബിംബോ, കണ്ണാടിയിലെ പുരുഷപ്രതിബിംബം പോലെ, കണ്ണാടിയിലെ പുരുഷപ്രതിബിംബം പോലെ. ജലാധിഷുവച സൂര്യാദീന, കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിരുന്ന പുരുഷൻ കണ്ണാടിയിലെ തന്റെ രൂപത്തെ കണ്ടിട്ട് വിലപിക്കുന്നു. എന്താണ് കണ്ണാടിയിൽ തന്റെ രൂപത്തിൽ വൈരൂപ്യം കാണുന്നു, താൻ സുന്ദരനാണ് പക്ഷേ തന്റെ പ്രതിബിംബത്തിൽ വൈരൂപ്യം കാണുന്നു. എന്തുകൊണ്ട്? അത് കണ്ണാടിയുടെ വൈരൂപ്യമാണ്. കണ്ണാടിയിൽ അഴുക്കാണ്, തന്റെ മുഖത്ത് കാണുന്നത് തന്റെ മുഖത്തല്ല, പക്ഷേ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബാലൻ അവിവേകി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനോട് താതാന്യപ്പെട്ടിട്ട് പറയും, എന്റെ മുഖത്ത് മുറിവ് പറ്റിയിരിക്കുന്നു, എന്റെ മുഖത്ത് അഴുക്ക് പറ്റിയിരിക്കുന്നു എന്ന് സ്വയം വിലപിക്കുന്നത് പോലെയാണ് തന്റെ ബന്ധനത്തെ കുറിച്ചുള്ള വിലപനം, തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. അത്രയേ ഉള്ളൂ. അത് അങ്ങനെ അറിയുന്നതാണ് തത്വബോധം എന്നാണ്. എന്നാലും അതെങ്ങനെ ശരിയാവും, അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്ന സംശയം. ഇത് രണ്ടും തിരിച്ചറിയും. എന്താണ് തത്വബോധം, എന്താണ് തത്വ നിശ്ചയം, എന്താണ് സംശയം, അത് ഇവിടെ ഭാഷകാരൻ വ്യക്തമാക്കും. ഇത്രയുള്ള പുരുഷൻ എങ്ങനെ അതിനകത്ത് പ്രവേശിച്ചോ? കണ്ണാടി പ്രവേശിച്ചോ? ഇല്ല, പുരുഷൻ ദൂരെ നിൽക്കുകയാണ്, ബന്ധനത്തിൽ പ്രവേശിച്ചു എന്നല്ലേ പറയും. പുരുഷൻ കണ്ണാടി പ്രവേശിക്കുന്നില്ല, പുരുഷൻ ദൂരെ നിൽക്കും. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കും, ഒരു പ്രതീതി അത് സംഭവിക്കുന്നു. ആ പ്രതീതി സംഭവിക്കാതിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും ഇങ്ങനൊരു ചോദ്യം വരത്തില്ലല്ലോ എന്നോ. അത് സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. തന്റെ മുഖത്ത് അഴുക്ക് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. അതറിയാൻ എന്താ പ്രയാസം? തന്റെ മുഖത്ത് മുറിവ് പറ്റിയില്ല എന്നുള്ളത് പരമാർത്ഥം തന്നെയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ അത് സംഭവിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിന് എന്താ? സംഭവിച്ചിട്ടില്ല. പിന്നെ അത് പ്രതീതമാകുന്നുണ്ടല്ലോ, അത് പ്രതീതി മാത്രമല്ലേ, സംഭവിച്ചതല്ലല്ലോ. തന്നെ അത് ബാധിക്കുന്നില്ലല്ലോ, തന്റെ മുഖത്തഴുക്ക് കാണുന്നില്ല. അപ്പോ അതിനാണ് പ്രതീതി എന്ന് പറയുന്നത്. സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണ് പ്രതീതി. സംഭവിക്കാതെ അനുഭവപ്പെടുന്നതാണെന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരമെവിടെ? പിന്നെ ബന്ധനമെവിടെ? പിന്നെ അത് രണ്ടുമില്ല, സംസാരമില്ല, ബന്ധനമില്ല. ആ ബോധ്യം വരണം. ആ ബോധ്യത്തെയാണ് തത്വദൃഷ്ടി എന്ന് പറയുന്നത്. അത് ഭാഷകാരൻ പറയും ജലാദൃഷ്ടിവ സൂര്യാധീന എന്നെ ആരോപിക്കുന്നു. പ്രതീതിയെ ഓട് താതാന്യപ്പെടുന്നു, അതെല്ലാം സംഭവിക്കുന്നു. സ്വതേ വാസ്തവത്തിൽ ശുദ്ധനായിരുന്നിട്ടും അതുകൊണ്ട് അനുപ്രവേശം പോലുള്ള കാര്യങ്ങളെ ശ്രുതി ചർച്ച ചെയ്യുമ്പോൾ തത്വബോധത്തിൽ അത് ഗ്രഹിച്ചില്ലെങ്കിൽ വീണ്ടും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും, വീണ്ടും ബന്ധത്തെക്കുറിച്ച് വിലപിക്കേണ്ടി വരും. ശ്രുതിക്ക് ഒരൊറ്റ താല്പര്യമുള്ളൂ, തത്വം എന്താണെന്ന് മനസ്സിലാക്കി തരും. അതൊരു ബോധമാണ്, മറിച്ച് അതൊരു സമാധിയല്ല, ഏതെങ്കിലും ഒരു സ്ഥാനത്തെ പ്രാപിക്കുന്നതല്ല. അത് ബുദ്ധിയുടെ വെളിച്ചമാണ്, ബുദ്ധിയുടെ അതിനെ പറയുന്നു നിർവാണത്തെ പ്രാപിച്ചു, തത്വസാക്ഷാത്കാരത്തെ പ്രാപിച്ചു. ആ തത്വസാക്ഷാത്കാരമാണ് നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധിപ്പിക്കുന്നത് ഒരേ രീതി, ബോധിക്കേണ്ടതും ഒരേ തത്വം, പക്ഷെ അത് ബോധിക്കുന്നില്ല എന്നുള്ള മാത്രം. ബോധിക്കുന്നില്ല എന്ന് ഭ്രമിക്കുന്നു, ബോധിച്ചിട്ട് ബോധിച്ചോ എന്ന് സംശയിക്കുന്നു, മറ്റെന്തോക്കെ ബോധിച്ചു എന്ന് കരുതുന്നു. അതാ സംഭവിക്കുന്നു. പിന്നെ അതിന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു ആശയക്കുഴപ്പൂടെ സംഭവിച്ചിരിക്കും. കാരണം അതാണ് തത്വം എന്ന് നിസ്സംഗം ബോധിപ്പിക്കുന്നതിന് കഴിയുന്നില്ല. അപ്പോൾ എന്തോ ഒരു തകരാർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറിനെ വീണ്ടും കൽപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. അതുണ്ടായിട്ടില്ല, അങ്ങനെ ഇതിനെ ഇതിന്റെ പരമാർത്ഥത്തെ ബോധിപ്പിച്ചിട്ടും ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓ എനിക്കിത് ബോധിക്കുന്നില്ല, അവർക്ക് വേണ്ടി മാത്രമാണ് മായ, അത് സർവ്വസാധാരണമല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ. എന്തുകൊണ്ട്? തത്വത്തിൽ അതില്ല. തത്വത്തിൽ മായ അല്ലെങ്കിൽ അജ്ഞാനം അങ്ങനെ ഒന്നില്ല. അതുണ്ടെന്ന് കരുതുകയാണെങ്കിൽ പറയുന്നു അചിന്ത്യ അനന്ത ശക്തിമത്യ ദേവതായ ബുദ്ധ്യാദി സംബന്ധ ചൈതന്യാഭാസോ ദേവതാ സ്വരൂപ വിവേക അഗ്രഹണ നിമിത്ത സുഖി ദുഃഖി മൂഢ ഇത്യാദി അനേക വികല്പ പ്രത്യഹേതു ഛായാമാത്രേണ ജീവരൂപേണ അനുപ്രവിഷ്ടത്വ ദേവത ന ദൈഹികൈകീശ്വത സുഖദുഃഖാദിഭി സമ്പദ്യതേ. പരമാർത്ഥം അതാണ്, തത്വമസിയിലെ രഹസ്യം അതാണെന്താണ്? പരമാർത്ഥത്തിൽ സംസാരമില്ല, അനുപ്രവേശമില്ല, പരമാർത്ഥത്തിൽ കേവലമായ സത്ത് മാത്രം. താൻ ആ സത്താണ്, ജീവനല്ല എന്നറിയുക, അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്.